മാതാവ് വിളിച്ച അടിപൊളി പെൺകുട്ടി. സിസ്റ്റർ റിനി ലോറൻസ് MSMI എഴുതുന്നു. എന്റെ പപ്പ ചെറുപ്പത്തിലെ ജോലിക്കായി ബോംബെയിലേക്ക് മാറിയതാണ്. ബോംബെയിലാണ് രണ്ടാമത്തെ മകളായ ഞാൻ വളർന്നതും പഠിച്ചതും. പപ്പയും അമ്മയും സഭയോട് ചേർന്ന് നിൽക്കുന്നവരായതിനാൽ എല്ലാ ദിവസവും ഞങ്ങൾ ദിവ്യബലിയിൽ പങ്കെടുത്തിരുന്നു. ആദ്യ കുർബാന സ്വീകരണ ശേഷം ഈശോ എനിക്ക് നല്ല കൂട്ടുകാരനായി മാറി. നിത്യാരാധന ചാപ്പലിൽ ഞാനും ഈശോയും ഏറെ നേരം സംസാരിച്ചിരിക്കും. സമ്പന്നരല്ലാത്ത ഞങ്ങൾ ബോംബെയിലെ ചെറിയ വാടക വീട്ടിൽ ജീവിച്ചു. പപ്പ കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ പഠിപ്പിച്ചത്. അതിനാൽ തന്നെ നല്ലൊരു ജോലി നേടി മാതാപിതാക്കളുടെ ത്യാഗങ്ങൾക്ക് പ്രത്യുപകാരം ചെയ്യണമെന്ന എന്റെ വലിയ സ്വപ്നം ഈശോയോട് എപ്പോഴും പറയുമായിരുന്നു. നല്ല മാർക്കോടെ 10ാം ക്ലാസ് വിജയിച്ചു. +2 സ്കൂളിൽ 2nd റാങ്കും നേടി. ആ സമയത്ത് ഒരു വൈദികന്റെ നിർദ്ദേശമനുസരിച്ച് വിദേശത്ത് ജോലി സാധ്യതയുള്ള MSW പഠിക്കുന്നതിന് മുന്നോടിയായി ഡിഗ്രി കോഴ്സായ BSW ചേർന്നു. ബോംബെയിലെ അടിപൊളി ജീവിതത്തിനിടയിലും എന്റെ ജീവിതത്തിൽ ഒരേ ഒരു പുരുഷൻ മാത്രമേ ഉണ്ടാകൂ എന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. ആരെങ്കിലും പ്രണയലേഖനവുമായി വന്നാൽ ഉടനെ അമ്മയോട് പറയും. അത്രയ്ക്കും നല്ല സുഹൃത്തായിരുന്നു അമ്മ എനിക്ക്. അതുകൊണ്ട് തന്നെ ഒരു നല്ല ടീനേജ് ജീവിതം എനിക്ക് ലഭിച്ചു. അസാധാരണമായ ഒരു ദിവസം 2011 February 24 മറക്കാനാവാത്ത ഒരു അസാധാരണ ദിവസമാണ് എനിക്ക്. ബോംബെയിലെ ഇടവകയായ സേക്രഡ് ഹാർട്ട് ദേവാലയത്തിൽ പതിവ് പോലെ പരിഭവങ്ങളും സന്തോഷവുമെല്ലാം ഈശോയോട് പറഞ്ഞ് വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്ന സമയത്ത് മാതാവിന്റെ രൂപത്തിൽ എന്റെ കണ്ണുടക്കി. ഞാൻ നോക്കുമ്പോൾ വലിയൊരു പ്രകാശം മാതാവിന്റെ രൂപത്തിൽ നിന്ന് വരുന്നു. കൂപ്പിപ്പിടിച്ച കൈ അമലോത്ഭവ മാതാവിന്റെ രൂപത്തിലേതുപോലെ വിരിച്ചു പിടിച്ച് മാതാവ് എന്നോട് സംസാരിക്കുന്നു. റിനി, നീ എന്റേതാണ്, എന്റെ അരികിലേക്ക് വരിക. ഞാനപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ നോക്കി എന്റെ കൂട്ടുകാരിയെ തട്ടിപ്പറഞ്ഞു. മാതാവ് എന്നെ നോക്കുന്നുവെന്ന്. ദിവ്യബലി ആയതുകൊണ്ട് അവൾ ശ്രദ്ധിക്കുന്നില്ല. എനിക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നുമില്ല. പക്ഷേ ആ സ്വരം കാതിൽ മുഴങ്ങിക്കൊണ്ടിരുന്നു. റിനി, നീ എന്റേതാണ്, എന്റെ അരികിലേക്ക് വരിക. എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. കുർബാന കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കൂട്ടുകാരി ചോദിച്ചു, എന്തിനാ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നതെന്ന്. എനിക്ക് മറുപടിയൊന്നും നൽകാൻ കഴിഞ്ഞില്ല. മേക്കപ്പും ഫോണും അടിപൊളി ജീവിതവും. അന്നത്തെ ദിവ്യബലി കഴിഞ്ഞപ്പോൾ തന്നെ എന്നിൽ വലിയ വടംവലി ആരംഭിച്ചു. എന്റെ ലൗകികമായ ഇഷ്ടങ്ങളും സ്വർഗത്തിന്റെ വിളിയും തമ്മിൽ സൗന്ദര്യവർദ്ധനവിനും മേക്കപ്പിനുമെല്ലാം ഞാൻ ഏറെ പ്രാധാന്യം നൽകിയിരുന്നു. അതൊക്കെ ഉപേക്ഷിക്കേണ്ടി വരുമോ? എന്റെ ഫോൺ, അതില്ലാതെ ഞാൻ എങ്ങനെ ജീവിക്കും? ഇവയെല്ലാം എന്നെ ആകുലപ്പെടുത്താൻ തുടങ്ങി. തന്മൂലം അതുവരെ തുള്ളിച്ചാടി അടിച്ചു പൊളിച്ച് നടന്നിരുന്ന എനിക്ക് ചിരിക്കാനോ സംസാരിക്കാനോ ഒന്നും കഴിയാതെയായി. ഒരാഴ്ച ഇക്കാര്യം ആരോടും പറഞ്ഞില്ല. എന്നെ മേക്കപ്പൊന്നും ഇല്ലാതെ കണ്ടപ്പോൾ എന്തുപറ്റി, കോളേജിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മ ചോദിച്ചു. അപ്പോഴൊന്നും ഞാൻ ഒന്നും പറഞ്ഞില്ല. ഒടുവിൽ February 29 അമ്മയോട് പറഞ്ഞു, അമ്മേ, എനിക്ക് മഠത്തിൽ ചേരണം. ആ ഒരാഴ്ച ദിവ്യകാരുണ്യ സന്നിധിയിലും അല്ലാതെയും പ്രാർത്ഥിച്ചപ്പോൾ പരിശുദ്ധ മാതാവിന്റെ വിളിയുടെ അർത്ഥം അതാണെന്ന് എനിക്ക് വ്യക്തമായിരുന്നു. അമ്മ പറഞ്ഞു, നിനക്ക് അങ്ങനെയൊരു ആഗ്രഹമുണ്ടെങ്കിൽ നീ പോയിക്കോ. കേട്ടപ്പോൾ എനിക്കും വലിയ സന്തോഷമായി. വൈകുന്നേരം പപ്പ വന്നപ്പോൾ അമ്മ ഈ കാര്യം പറഞ്ഞ് പൊട്ടിക്കരയുകയാണ് ചെയ്തത്. കാരണം ചോദിച്ചപ്പോൾ അമ്മ പറഞ്ഞു, രാവിലെ ഞാൻ നിന്നോട് പോകേണ്ട എന്ന് പറഞ്ഞിരുന്നെങ്കിൽ നീ എന്നെ എന്തെങ്കിലും ചെയ്യുമോ എന്ന് എനിക്ക് പേടിയായിരുന്നു. നിന്റെ മുഖം അത്രയ്ക്ക് മാറിയിരുന്നു. ഇത് കേട്ട് ചേട്ടൻ പറഞ്ഞു, അവൾ അവളുടെ ഫോൺ ഉപേക്ഷിച്ചു പോകുമെന്ന് അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? അവൾക്കൊന്നും മഠത്തിൽ നിൽക്കാൻ പറ്റില്ല, അവൾ ചുമ്മാ തമാശ പറയുന്നതാ. പപ്പ പറഞ്ഞു, എനിക്ക് ആകെ ഒരു മോളേയുള്ളൂ. കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടികളൊക്കെയായി വീട്ടിൽ വരുന്നതാണ് എനിക്ക് സന്തോഷം. അത്രയും കഷ്ടപ്പെട്ടാണ് ഞാൻ നിന്നെ ബോംബെയിൽ പഠിപ്പിച്ചത്. പപ്പ അങ്ങനെ പറഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായിപ്പോയി. കാരണം പപ്പ അങ്ങനെ പറയുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. കൂട്ടുകാരിയോട് പറഞ്ഞപ്പോൾ അവളും എന്നെ കളിയാക്കി. എന്നും ദിവ്യബലിക്ക് കരച്ചിലും പ്രാർത്ഥനയുമായി പോകുമ്പോൾ എന്റെ പ്രശ്നം അവിടുത്തെ സിസ്റ്ററിനോട് പറഞ്ഞു. സിസ്റ്റർ വഴി കാര്യമറിഞ്ഞ വികാരിയച്ഛൻ എന്നെ വിളിച്ച് മാതാപിതാക്കളോട് പറഞ്ഞ് സമ്മതിപ്പിക്കാമെന്ന് ആശ്വസിപ്പിച്ചു. താടിക്കാരൻ അപ്പൂപ്പൻ എവിടെ? ഈ സംഭവങ്ങൾ നടക്കുന്നത് എന്റെ 2ാം വർഷ പഠന സമയത്താണ്. April ദൈവവിളി ക്യാമ്പിൽ പോകണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായി. പഠനം പൂർത്തിയാക്കാതെ പോകേണ്ടെന്ന് വികാരിയച്ഛന്റെ നിർദ്ദേശം. പക്ഷേ വീട്ടിൽ നിന്ന് സമ്മതിച്ചെങ്കിലും ഞാൻ തനിച്ച് ക്യാമ്പിന് പോകാൻ അച്ഛന്റെ അടുത്ത് പോയി കത്തും വാങ്ങി ബാഗെടുത്ത് ഇറങ്ങി. അമ്മയ്ക്ക് വളരെ വിഷമമായി. ആ ധൈര്യമൊക്കെ ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കിപ്പോഴും അറിയില്ല. വീട്ടിൽ നിന്ന് വളരെ ദൂരെയാണ് ക്യാമ്പ് നടക്കുന്ന സ്ഥലം. ഗേറ്റിനടുത്തെത്തിയപ്പോൾ അവിടെ ആൺകുട്ടികൾ മാത്രം. മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് തിരിഞ്ഞു. അപ്പോഴതാ വടി കുത്തിപ്പിടിച്ച് ഒരു താടിക്കാരൻ എന്നെ പിടിക്കാൻ വരുന്നു. ഓടി രക്ഷപ്പെട്ടത് ഗേറ്റിന്റെ ഉള്ളിലേക്കാണ്. തിരിഞ്ഞു നോക്കിയപ്പോൾ അവിടെ അങ്ങനെയൊരു മനുഷ്യൻ ഇല്ലായിരുന്നു. പിന്നീട് പ്രാർത്ഥിച്ചപ്പോൾ മനസ്സിലായി എന്നെ ക്യാമ്പിൽ പങ്കെടുപ്പിക്കാൻ ഈശോ യൗസേപ്പിതാവിനെ പറഞ്ഞുവിട്ടതാണെന്ന്. ക്യാമ്പിൽ വെച്ച് എന്നെ കണ്ടപ്പോൾ ബിഷപ്പിനും അത്ഭുതമായി. കാരണം ഇടവക ദേവാലയത്തിൽ നിന്ന് എന്നെ കണ്ടിട്ടുള്ള പിതാവിനും ഞാൻ സിസ്റ്ററാകുമെന്ന് ഒരിക്കലും ചിന്തിക്കാൻ കഴിയുമായിരുന്നില്ല. മാതാപിതാക്കൾ വിട്ടുകൊള്ളും, ആദ്യം പഠനം പൂർത്തിയാക്ക് എന്നെല്ലാം പിതാവും പറഞ്ഞു. അതിനുശേഷം ഞാൻ അന്വേഷിച്ചുകൊണ്ടിരുന്നു, എവിടെ പോകണം, എന്തിനാണ് സിസ്റ്റർ ആകുന്നത്? അവിടെ വെച്ചാണ് MSMI സിസ്റ്റേഴ്സിനെ കാണുന്നത്. സിസ്റ്റർ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരോടും പറയാത്ത, ആരും അറിയാത്ത കാര്യങ്ങളാണ് സിസ്റ്ററിന്റെ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തിയത്. ആ സംഭവം എന്നിൽ ആഴത്തിൽ പതിഞ്ഞു. സമർപ്പിത ജീവിതത്തിനെതിരെ പഠനം തുടരുന്നതിനിടെ കോളേജിൽ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും ഉൾപ്പെടെ ചോദിച്ചു, എന്തിനാ സിസ്റ്റർ ആകുന്നത്? എല്ലാവരും അതിന്റെ പോസിറ്റീവും നെഗറ്റീവും പറഞ്ഞു തന്നു. അമ്മയ്ക്കും അപ്പനും ഇഷ്ടമില്ലാത്തതുകൊണ്ട് അവരെ ധിക്കരിച്ചു പോകരുതെന്ന ചിന്തയും എന്നെ മതിച്ചു. അതോടെ സമർപ്പണ ജീവിതത്തെക്കുറിച്ചുള്ള നെഗറ്റീവ് കാര്യങ്ങൾ ഞാൻ വായിച്ചു തുടങ്ങി. അങ്ങനെയുള്ള വീഡിയോകളും ചലച്ചിത്രങ്ങളുമൊക്കെ കണ്ടു. സമർപ്പിത ജീവിതം ഉപേക്ഷിച്ച ഒരു സന്യാസിനി എഴുതിയ പുസ്തകം ആമേൻ വായിച്ചിട്ട് ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, ഇനി ഞാൻ സന്യാസത്തിലേക്ക് പോവുകയില്ല. എന്റെ ഉള്ളിന്റെ ഉള്ളിലെ ദാഹം കെടുത്തിക്കളയാനായി ഞാൻ പല രീതിയിൽ കർത്താവുമായി വഴക്കുകൂടി. ദേവാലയത്തിലും ആരാധനയ്ക്കുമൊന്നും പോകാതെയായി. വിവാഹത്തിലേക്കാണോ എന്റെ വിളി എന്ന് കരുതി കുറച്ചുകൂടി ആൺകുട്ടികളുമായി സമയം ചെലവഴിക്കാൻ തുടങ്ങി. പക്ഷേ എന്തൊക്കെ ചെയ്തിട്ടും സിസ്റ്ററാകണം എന്ന ചിന്ത മാത്രം പോകുന്നില്ല. എന്റെ വീട്ടിലും ആരും ദേവാലയത്തിൽ പോകാതെയായി. കുടുംബ പ്രാർത്ഥനയില്ല. അങ്ങനെ ആകെയൊരു ശൂന്യത വീട്ടിലും. അമ്മയുടെ ആരോഗ്യത്തെപ്പോലും അത് ബാധിക്കുന്നത് കണ്ടപ്പോൾ ഇനി ഇതേപ്പറ്റി വീട്ടിൽ പറയുന്നില്ല, ഡിഗ്രി മുന്നോട്ട് പഠിക്കാമെന്ന് തീരുമാനിച്ചു. പക്ഷേ സിസ്റ്ററാകണമെന്ന ചിന്ത മനസ്സിൽ നിന്ന് പോയിരുന്നില്ല. ബൈബിൾ എപ്പോൾ തുറന്നാലും മണവാളൻ മണവാട്ടിയിലെന്ന പോലെ നിന്റെ ദൈവം നിന്നിൽ സന്തോഷിക്കും, Esaiah 62:5 എന്ന വചനത്തിലൂടെ കർത്താവ് എന്നോട് സംസാരിക്കുമായിരുന്നു. കരഞ്ഞുകൊണ്ട് അർപ്പിക്കാത്ത ദിവ്യബലി ഇല്ലാതെയായി എനിക്ക്. അങ്ങനെ BSW അവസാന വർഷം അവിടെയും റാങ്ക് നൽകി ഈശോ എന്നെ മാനിച്ചു. ഇനിയും മുന്നോട്ട് പഠിക്കണമെന്നൊക്കെ എന്റെ അമ്മ പ്ലാൻ ചെയ്യുന്ന സമയം. ഏത് സമൂഹത്തിൽ ചേരണം? അനേകം പേരിലൂടെ ഞാൻ MSMI സമൂഹത്തിലേക്ക് വിളിക്കപ്പെടുന്നതായി അനുഭവപ്പെട്ടു. പക്ഷേ ഒരു തീരുമാനമെടുക്കാൻ സാധിച്ചില്ല. ആ സമയത്ത് ഞാൻ മുംബൈ താബോർ ധ്യാന കേന്ദ്രത്തിൽ പോയി. MSMI സിസ്റ്റേഴ്സ് അവിടെ വരികയാണെങ്കിൽ ആ സന്യാസസഭയിൽ ചേരാമെന്ന് മനസ്സിൽ കരുതി. ചെന്നപ്പോൾ അവിടെ ഒന്നിനു പകരം 2 MSMI സിസ്റ്റേഴ്സ് വന്നിട്ടുണ്ട്. അപ്പോഴും എനിക്ക് സംശയം. വീണ്ടും കർത്താവിനോട് പ്രാർത്ഥിച്ചു, ഈ സിസ്റ്റർ എനിക്ക് വിശുദ്ധ കുർബാന തരികയാണെങ്കിൽ ഈ സന്യാസസഭ തന്നെ ഞാൻ ഉറപ്പിക്കും, പിന്നെ ഞാൻ ഒരിക്കലും ചോദിക്കില്ല. ദിവ്യകാരുണ്യ സ്വീകരണ സമയമായി. ഒരു MSMI സിസ്റ്റർ എന്നെ മുറിച്ചു കടന്ന് വേറെ നിരയിലേക്ക് പോയി. പക്ഷേ അല്പനിമിഷങ്ങൾക്കകം ആ സിസ്റ്റർ തിരിച്ചു വന്ന് എന്റെ മുന്നിലെത്തി ഈശോയെ എന്റെ നാവിൽ വെച്ചു തന്നു. നിറമിഴികളോടെ ഞാനന്ന് തീരുമാനമെടുത്തു, ഈ സന്യാസസഭയിലേക്ക് തന്നെയാണ് ഈശോ എന്നെ വിളിക്കുന്നത്. ജോലിയുമായി ഒരു പിടിവലി. കോൺവെന്റിലേക്ക് പോകാൻ തീരുമാനിച്ച സമയത്ത് അമ്മ വീണ്ടും ഒരു ആഗ്രഹം പറഞ്ഞു, മോളെ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചതല്ലേ, ഒരു വർഷം ജോലി ചെയ്തിട്ട് പൊയ്ക്കു, അതൊരു ന്യായമാണല്ലോ എന്ന് കരുതി ഞാൻ സമ്മതിച്ചു. രൂപതയിൽ ഞാൻ പഠന സംബന്ധമായി ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിലെ അച്ഛൻ എനിക്ക് ജോലി ഓഫർ തന്നു. അപ്പോയിന്റ്മെന്റ് ലെറ്ററും ജോയിൻ ചെയ്യേണ്ട തീയതിയും കിട്ടി. അമ്മയാകട്ടെ ഏറെ സന്തോഷത്തോടെ എനിക്കുള്ള ചുരിദാറുകളും മറ്റു വസ്തുക്കളുമൊക്കെ വാങ്ങി തയ്യാറാക്കി. ആ സമയത്താണ് വികാരിയച്ഛൻ വിളിക്കുന്നത്. എന്റെ തീരുമാനത്തെക്കുറിച്ച് അറിഞ്ഞപ്പോൾ, കർത്താവ് വിളിക്കുമ്പോഴല്ലേ മോളെ പോകേണ്ടത്, പണം കർത്താവാണ് വീട്ടിലേക്ക് കൊടുക്കുന്നത്, നമ്മളല്ല, അതുകൊണ്ട് നീ ഒന്നുകൂടി ചിന്തിക്ക് എന്നായിരുന്നു അച്ഛന്റെ നിർദ്ദേശം. അതോടെ അമ്മയോടും പപ്പയോടും പറഞ്ഞു, എനിക്ക് പോകണം, പോയേ പറ്റൂ, പോയില്ലെങ്കിൽ ഞാൻ മാനസിക രോഗിയായി മാറും. ആ സമയത്തൊക്കെ ഒരു മരണ വീട് പോലെയായിരുന്നു എന്റെ വീട്. അവസാനം അമ്മ പറഞ്ഞു, നിന്റെ ഇഷ്ടം പോലെ നീ ചെയ്തു. അങ്ങനെ അന്ന് ക്യാമ്പിന് കണ്ട സിസ്റ്ററിനെ വിളിച്ചു. സിസ്റ്റേഴ്സ് വീട്ടിൽ വന്ന് സംസാരിച്ചു. സാധാരണയായി മഠത്തിൽ കൊണ്ടുവിടാൻ മാതാപിതാക്കൾ വരും. എന്നാൽ എന്റെ മാതാപിതാക്കളുടെ സങ്കടം കാരണം അവർ എന്നോടൊപ്പം വന്നില്ല. പിന്നീട് എന്റെ സന്യാസ പരിശീലന ഘട്ടങ്ങളിലെല്ലാം വൈദികരും സിസ്റ്റേഴ്സും എന്റെ കുടുംബത്തിന് നല്ല പിന്തുണ നൽകി. ഞാൻ നൊവിഷ്യേറ്റിൽ പ്രവേശിക്കുന്നതിന് മുമ്പ് ചേട്ടന്റെ വിവാഹം നടക്കണമെന്ന് ആഗ്രഹിച്ചിരുന്നു. അതും ഈശോ നടത്തി തന്നു. അപൂർവമായ വിവാഹ ചടങ്ങ്. സാധാരണ സന്യാസാർത്ഥിനികൾ പ്രൊവിൻഷ്യൽ ഹൗസിൽ വെച്ച് സമൂഹമായാണ് സഭാവസ്ത്രം സ്വീകരിക്കുക. എന്റെ കാര്യത്തിൽ കർത്താവ് അതും വ്യത്യസ്തമാക്കി. എന്റെ ഇടവക ദേവാലയത്തിൽ വെച്ച് മാർ തോമസ് ഇലവനാൽ പിതാവിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ നിരവധി വൈദികരുടെയും സന്യസ്തരുടെയും എന്റെ ഇടവക സമൂഹത്തിന്റെയും സാന്നിധ്യത്തിൽ അൾത്താരയ്ക്ക് മുൻപിൽ ഞാൻ മാത്രം എന്നെ മുഴുവൻ ഈശോയ്ക്ക് സമർപ്പിച്ച അവർണനീയ നിമിഷം. വിവാഹ ചടങ്ങിന്റെ വലിയ ആഘോഷത്തോടെ ഈശോ എന്നെ മണവാട്ടിയുടെ പുതുവസ്ത്രമണിയിച്ച് അവിടുത്തെ സ്വന്തമായി സ്വീകരിച്ചു. അങ്ങനെ അത്യപൂർവ സംഭവമായി 2016 എന്റെ സഭാവസ്ത്ര സ്വീകരണം നടന്നു. എന്റെ ആത്മാവ് കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. എന്റെ ചിത്തം എന്റെ രക്ഷകനായ ദൈവത്തിൽ ആനന്ദിക്കുന്നു. Luke 1:46-47 എന്റെ കുടുംബവും ഇപ്പോൾ ഏറെ സന്തോഷത്തിലാണ്. ഞാൻ വീട്ടിൽ നിന്ന് പോന്നതിനു ശേഷം എന്റെ വീട്ടിലേക്ക് ഭൗതികമായും ആത്മീയമായും ഏറെ അനുഗ്രഹങ്ങൾ കർത്താവ് ഒഴുക്കി. 2023 April 21 നിത്യവ്രത വാഗ്ദാനം. ഇനിമേൽ ഞാനല്ല ജീവിക്കുന്നത്, ക്രിസ്തുവാണ് എന്നിൽ ജീവിക്കുന്നത്. Galatians 2:20 എന്നതാണ് എന്റെ ആപ്തവാക്യം.